2021 ഒക്ടോബർ 26 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ദുരന്തം കൊയ്യുന്ന കുട്ടനാട്. കാലം പങ്ക്തിയിൽ വി എസ് രാജേഷ് എഴുതുന്നു. 90s അവസാനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ പുളിങ്കുന്നിൽ നിർവഹിക്കുമ്പോൾ അധ്യക്ഷ പ്രാസംഗികനായ സ്ഥലം MLA ഡോ കെ സി ജോസഫ് കോളേജിൽ ആദ്യമായി പ്രവേശനം നേടിയവരിലെ ഉത്തരേന്ത്യക്കാരായ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വരാൻ ജലാശയങ്ങളെ ആശ്രയിക്കേണ്ടി വന്നെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കി പോകും മുൻപ് തന്നെ കരമാർഗം ഇവിടെ നിന്ന് മടങ്ങാനുള്ള വഴിയുണ്ടാകും. അന്ന് വള്ളത്തിലോ ബോട്ടിലോ ജങ്കാറിലോ ഒക്കെ വേണമായിരുന്നു പുളിങ്കുന്നിലെത്താൻ. കായലും തോടും നീർച്ചാലുകളും നിറഞ്ഞ നാട്ടിൽ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് അതൊരു കൌതുകമായിരുന്നു. ജലപ്രദേശം നികത്തിയുണ്ടാക്കിയ കോളേജും അവിടെ എത്താനായി പിന്നീട് പണിത പാലവും അനിവാര്യമായ വികസനമായിരുന്നുവെന്ന് പറയാം. അത് ആവശ്യമായിരുന്നു. കുട്ടനാട്ടിൽ കഴിഞ്ഞ കാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമായി ഇത് ചൂണ്ടിക്കാട്ടിയെന്നു മാത്രം. 99s വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത തകഴി വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലൂടെ വരച്ചുകാട്ടി. എന്നാൽ 2018 പ്രളയം കുട്ടനാട്ടുകാരിൽ പൊതുവെ ഒരു ഭീതി ജനിപ്പിച്ചു. അതുവരെ വെള്ളം കയറാതെ ഇരുന്ന ഇടങ്ങളിലും കണക്കില്ലാതെ വെള്ളമെത്തി. മുമ്പൊക്കെ കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം പതിവ് കാഴ്ചയായിരുന്നു. എന്നാൽ അന്നൊന്നുമില്ലാത്ത വിധം ജലവിധാനം ഉയർന്നപ്പോൾ കുട്ടനാടിന്റെ ചില പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ താമസം തന്നെ മാറിപ്പോകാൻ തുടങ്ങിയിരിക്കുന്നു. കുടിക്കാൻ നല്ല വെള്ളമില്ലെന്നതും പ്രശ്നമാണ്. ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള വികസനം ഏത് നാടിനും ആവശ്യമാണ്. എന്നാൽ സമ്പന്നമായ ജലാശയങ്ങളെ അശാസ്ത്രീയമായി കീറിമുറിക്കുകയും നികത്തുകയും ചെയ്ത് ജലത്തിന്റെ സുഗമമായ ഒഴുക്കിനെ തടഞ്ഞപ്പോൾ സർവം സഹയായ പ്രകൃതി രൌദ്രഭാവം പൂണ്ടു. സമുദ്രനിരപ്പിൽ നിന്ന് താണു നിൽക്കുന്ന കുട്ടനാടിന് ആ ക്ഷോഭത്തെ തടയാനുള്ള ശേഷി ഇന്നില്ലാതായിരിക്കുന്നു. കുട്ടനാടിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പ്രമുഖ ആർക്കിടെക്ട് ശങ്കർ പറയുന്നത് കേൾക്കുക. കുട്ടനാട്ടിലെ കൃഷിഭൂമിയും ജനവാസ പ്രദേശങ്ങളും കൃത്യമായി വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ചെളി കലർന്ന ദുർബലമായ ഭൂമിയിൽ അശാസ്ത്രീയമായ നിർമ്മാണം കൂടി വന്നപ്പോൾ കെട്ടിടങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിന് ബലശോഷണം വന്ന് ഒന്നുകിൽ താഴുകയോ അല്ലെങ്കിൽ ചരിയുകയോ ചെയ്തു. ഭിത്തിയിൽ വിള്ളലുകൾ വീണു. അത്തരം കെട്ടിടങ്ങളുടെ നീണ്ട നിര തന്നെ കുട്ടനാട്ടിൽ കാണാം. പണ്ട് കാർഷിക വ്യവസ്ഥയുടെ ഭാഗമായി ജലമൊഴുകുന്നതിന് പ്രകൃതിദത്തമായി ഉണ്ടായിരുന്ന മാർഗങ്ങളെല്ലാം പാടെ തകർന്നു. പണ്ട് വെള്ളത്തിലൂടെ മാത്രം പോകേണ്ടിയിരുന്ന ഇടങ്ങളിലൊക്കെ വന്ന റോഡുകളും നിർമ്മാണങ്ങളും ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടുള്ള വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെതിരെ റോഡുകളേറെയും തെക്കുവടക്കായിട്ടാണ് വന്നത്. ഇതിന് പരിഹാരം കുട്ടനാടിന് പറ്റിയ നിർമ്മാണ രീതി ഉണ്ടാകണമെന്നതാണ്. വെള്ളത്തിന്റെ വിധാനത്തിന് ഉയരെ നിൽക്കുന്ന നിർമ്മാണ രീതിയിലേക്ക് പോകണം. 2018 പ്രളയമുണ്ടായപ്പോൾ വില്ലേജ് ഓഫീസുകളടക്കം പല പബ്ലിക് ഓഫീസുകളും മുങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എടത്വ, രാമങ്കേരി, പുളിങ്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ കുട്ടനാടിന് പറ്റിയ രീതിയിൽ ശങ്കർ പുനർനിർമ്മിച്ചത്. തറനിരപ്പിൽ നിന്ന് 8-9 പൊക്കത്തിൽ നിർമ്മിച്ചിട്ടും കഴിഞ്ഞയാഴ്ചയുണ്ടായ കനത്ത മഴയിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഇവയുടെ പടിക്കെട്ട് വരെ വെള്ളമെത്തി. തൂണുകളിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ മാത്രമേ ഇനി കുട്ടനാട്ടിൽ നിർമ്മിക്കാവൂ. അമ്പലപ്പുഴയിൽ ഈയിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശങ്കർ നിർമ്മിച്ച 45 വീടുകൾ ഇതിന് ഉദാഹരണമാണ്. ഭൂവിനിയോഗം കൃത്യമായി അടയാളപ്പെടുത്തണം. വെള്ളമുയരുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി അത്തരം പ്രദേശങ്ങളിൽ നിർമ്മാണങ്ങൾ ഇനി ഒഴിവാക്കണം. കുട്ടനാടിന്റെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്താൻ കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്നും ശങ്കർ ആവശ്യപ്പെടുന്നു. പമ്പാനദിയിലെയും മണിമലയാറ്റിലെയും അച്ചൻകോവിലാറ്റിലെയുമൊക്കെ വെള്ളം വേമ്പനാട്ട് കായലിലൂടെ ഒഴുകി തോട്ടപ്പള്ളി സ്പിൽവേക്കടുത്ത് വീയപുരത്ത് സംഗമിച്ചാണ് ലീഡിംഗ് ചാനലിലൂടെ സ്പിൽവേയിലെത്തി കടലിൽ പതിക്കുന്നത്. എന്നാൽ ഈ ലീഡിംഗ് ചാനലിൽ എക്കലടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. അത് വെള്ളമുയരാൻ ഒരു കാരണമായിരുന്നു. പണ്ട് കൃഷി കഴിഞ്ഞാലുടൻ ആറുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടുന്നത് പതിവായിരുന്നു. കട്ടകുത്തുകയെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. തിരുവിതാംകൂറിൽ പട്ടിണിയായപ്പോൾ രാജാവ് കർഷക മുതലാളിയായ മുരിക്കനോട് പറഞ്ഞ് റാണി, ചിത്തിര, മാർത്താണ്ഡം തുടങ്ങിയ കായലുകൾ ഏക്കറുകണക്കിന് നികത്തി കൃഷി ചെയ്തത് ഒക്കെ പഴങ്കഥ. പക്ഷേ അന്നും പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു. അന്ന് നദിയിൽ നിന്നൊക്കെ വെള്ളം നേരിട്ട് കോരിക്കുടിക്കാനാവുമായിരുന്നു. ഇന്ന് നദികളെല്ലാം മലിനമാണ്. ഹൌസ് ബോട്ടുകളിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങളാൽ നദിയും കായലുമൊക്കെ മലീമസപ്പെട്ടു. ഇറ്റലിയിലെ വെനീസിൽ ജലത്തിൽ മനുഷ്യൻ വരുത്തിവെക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാൻ മാർഗങ്ങളുണ്ടെങ്കിൽ കിഴക്കിന്റെ വെനീസിൽ ഇന്നും അതിനുള്ള സംവിധാനങ്ങളില്ല. അതുപോലെ പാടം സംരക്ഷിക്കുകയെന്ന ഉത്തരവാദിത്തം കർഷകൻ ഗവൺമെന്റിന്റെ ചുമലിൽ മാത്രമായിരിക്കുന്നു. കുട്ടനാടിന്റെ രണ്ടാം പാക്കേജിൽ എത്തുമ്പോഴേക്കും അതിന്റെ പ്രയോജനം സാർവത്രികമാകുന്നില്ല. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ മാത്രമല്ല, കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയാണ്. കൃഷി പോലെ കലയുടെയും സാഹിത്യത്തിന്റെയും വിളഭൂമിയാണ്. ഇന്നും മനസ്സിൽ തത്തിക്കളിക്കുന്ന പാട്ടിലെ വരികളിൽ നമ്മുടെ ഗ്രഹാതുര സ്മരണയില്ലേ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ, കൊട്ടുവേണം, കുഴൽ വേണം, കുരവ വേണം.